بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ നന്നായി പഠിക്കുകയും മുത്തഖികളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. ദുനിയാവും ആഖിറത്തും നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ്. ദുനിയാവ് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ ആഖിറത്തിനെ വിജയപ്രദമായി സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ ലക്ഷ്യം ആഖിറത്താണ്, തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പരലോക ഭവനം, പാരത്രിക ഭവനം. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ. ഈ ദുനിയാവിൽ ഔന്നത്യമോ കുഴപ്പമോ ഉദ്ദേശിക്കാത്തവർക്കാണ് നാം അത് ഒരുക്കി വച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് നല്ല പര്യവസാനം. ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ചെറിയ ജീവിതത്തിൽ തഖ്വ പുലർത്തുന്നവരാരോ അവർക്കാണ് ആഖിറത്തിൽ യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആഖിറത്തിനെ നഷ്ടപ്പെടുന്ന വിധത്തിൽ ദുനിയാവിന്റെ വിഷയങ്ങളിൽ താൽപര്യം കാണിക്കുക ഒരു മുഅ്മിനിന് ഭൂഷണമല്ല. അതേസമയത്ത് ആഖിറിനായി നമുക്ക് യത്നിക്കാനുള്ളത് ദുനിയാവിലായതിനാൽ ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് അവകാശവുമുണ്ട്. വദറബല്ലാഹു മസലൻ ഖറിയ, അള്ളാഹു ഉദാഹരണമായി ഒരു ഗ്രാമത്തെ വിവരിച്ചു. കാനത്ത് ആമിനത്തം മുത്തുമഇന്ന, ആ നാട് നിർഭയമാണ്, അടക്കമുള്ളതാണ്, സമാധാനമുള്ളതാണ്. യഅതീഹാ റിസ്ഖുഹാ റഗദൻ, ആ നാട്ടിൽ സമൃദ്ധമായി അതിന്റെ റിസ്ഖ്, അതിന്റെ ഉപജീവനം എത്തിച്ചേർന്നിരിക്കുന്നു. മിൻ കുല്ലി മക്കാൻ, എല്ലാ നാട്ടിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും അതിൽ റിസ്ഖ് ലഭിക്കും. അങ്ങനെയുള്ള നല്ല ഒരു നാട്, അള്ളാഹു ഏറ്റവും അച്ചടക്കത്തോടെ നിർഭയത്വത്തോടെ ജീവിക്കാൻ ഒരു നാട്ടിൽ അവസരം തന്നു. പക്ഷേ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫക്കഫറത്ത് ബി അൻഉമില്ല, ആ നാട്ടുകാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. അതായത് അള്ളാഹു ഒരുക്കിത്തന്ന ഈ നിർഭയത്വത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കുമൊന്നും നന്ദി കാണിച്ചില്ല. അള്ളാഹുവാണ് ഇത് നൽകിയത് എന്ന് അവർ അംഗീകരിച്ചതില്ല. അപ്പോൾ അള്ളാഹു അവർക്ക് പട്ടിണിയുടെയും ഭയത്തിന്റെയും വസ്ത്രമണിയിച്ചു, ആസ്വദിപ്പിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിക്ക് ശേഷം പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ, നിർഭയത്വത്തിന് ശേഷം പേടിയോടെ ജീവിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തതും അതിന് നന്ദി കാണിക്കാത്തതുമാണ് കാരണം എന്ന് സൂറത്തുൻ നഹലിലെ 112-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കാരണമായി അള്ളാഹു അവർക്ക് വിശപ്പിന്റെയും അതേപ്രകാരം തന്നെ അള്ളാഹു ഭയത്തിന്റെയും അങ്കി അണിയിച്ചിരിക്കുകയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. ഇത് നമ്മൾ നന്നായി മനസ്സിരുത്തേണ്ട ഒരു സംഗതിയാണ്. ജീവിതത്തിൽ പലതരം ഘട്ടങ്ങളെ തരണം ചെയ്തു പോകുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? ഒന്നാമത്തെ വിഷയം, നാം മാറ്റം വരുത്തേണ്ട കാര്യം എന്താണ്? ആ മുൻഗണന അനുസരിച്ച് തന്നെ നാം ഉൾക്കൊള്ളുകയും മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. യാ അയ്യുഹൻ നാസ്, ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാക്ക് സത്യമാണ്. അള്ളാഹു മുഅ്മിനുകൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പാലിക്കും. ഫലാ തഗുറന്നക്കുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, ആ മഹാചതിയനും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. മഹാചതിയൻ എന്ന് പറഞ്ഞാൽ ഷൈത്താൻ. ഒരു സന്ദർഭം കിട്ടിയാൽ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിച്ചു കളയാം, അതിന് പഴുതു നോക്കി നടക്കുകയാണ് ഷൈത്താൻ. അതുകൊണ്ട് ഷൈത്താനെ അനുസരിക്കുകയും അവന്റെ വഴിയിലേക്ക് കീഴ്പ്പെടുകയും ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകാനിരിക്കുന്ന വാഗ്ദാനം നാം തന്നെയായി പാഴാക്കി കളയരുത്. അള്ളാഹു വാക്കു പാലിക്കും. ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കണം, എന്നാൽ ഞാൻ നിങ്ങളോടുള്ള കരാർ പൂർത്തിയാക്കും. അള്ളാഹു സത്യവിശ്വാസികൾക്ക് നിർഭയത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് ശത്രുക്കളുടെ മേൽ ആത്യന്തിക വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല. അള്ളാഹു തന്ന വാക്കാണ്, അള്ളാഹു ഒരിക്കലും അത് ലംഘിക്കുകയില്ല എന്ന ഉറച്ച ബോധം നമുക്കുണ്ടായിരിക്കണം. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുമുൽ ബസാഉ വല്ലറാ, നിങ്ങൾ വിചാരിച്ചുവോ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാമെന്ന്? പൂർവികർ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അനുഭവിക്കാതെ കണ്ട് വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം? ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസറുല്ലാ, അല്ലാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളും എപ്പോഴാണ് അല്ലാഹുവെ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാവുക എന്ന് ചോദിക്കുമാർ അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ തന്റെ കൂടെയുള്ള ആളുകൾ ഖബ്ബാബ് ബിൻ അർത് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളുടെ ശരീരത്തിൽ ഉമ്മഹമാറും കൂട്ടരും ചേർന്ന് അവരുടെ മേൽ ഇരുമ്പ് കമ്പികൾ ചുട്ടുപഴിപ്പിച്ച് പഴുപ്പിക്കുകയും അവരുടെ മാംസം എല്ലിൽ നിന്ന് വേർപ്പെടുകയും മരണം വരെയും ആ മുറിവുകൾ ഉണങ്ങാതെ പ്രയാസപ്പെട്ട് ജീവിക്കാൻ മാത്രമുള്ള പീഡനങ്ങൾ അവരേൽക്കുകയും ചെയ്യുന്നത് കണ്ണിൽ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരെ അള്ളാഹുവോട് ചോദിച്ചു, എപ്പോഴാണ് സഹായം? അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അത് ആസന്നമാണ്. അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈകാതെ ലഭിക്കും. ഹബ്ബാബ് ബിൻ അർത് റളിയല്ലാഹു അൻഹു എന്നുള്ള സുപ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സംഭവം. ഖാല, അദ്ദേഹം പറഞ്ഞു, ശക്കൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളയോട് ആവലാതി പറഞ്ഞു. വഹുവ മുതവസ്സിദുൻ ബുർദത്തൻ ലഹു ഫീ ളില്ലിൽ കഅബ, കഅബാലയത്തിന്റെ തണലിൽ ഒരു വിരിയിൽ ചാരിയിരിക്കുകയാണ് അദ്ദേഹം. ഖുൽനാ ലഹു, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തസ്തൻസുറു ലനാ അലാ തദുല്ലാഹ ലനാ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് സഹായം ചോദിക്കുന്നില്ലേ? ഞങ്ങളുടെ വിജയങ്ങൾക്ക് വേണ്ടി ശത്രുക്കൾ ഞങ്ങളെ പല രൂപത്തിലും നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കായി അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, കാന റജുലു ഫീമൻ ഖബലകും യുഹ്ഫറു ലഹു ഫിൽ അർ ഫയുജാലു ഫീഹി ഫയുജാഉ ബിൽ മിൻശാർ ഫയൂദഉ അലാ റഅ്സിഹി ഫയുശഖ് ബിസ്നതൈൻ വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പ് ദീനിന്റെ പേരിൽ ഭൂമിയിൽ കുഴിച്ചിടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, തല മാത്രം പുറത്തേക്കായി, ഒരു ഈർച്ചവാൾ കൊണ്ടുവന്ന് ആ ഈർച്ചവാൾ കൊണ്ട് ആ തല പിളർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി, എന്നിട്ടും അത്തരം കഠിനമായ ഒരു പീഡനം ഏറ്റുവാങ്ങി നിങ്ങളുടെ മുൻതലമുറയിലെ ആ മുഅ്മിനിന് ഒരിക്കലും അയാളുടെ ദീൻ ഉപേക്ഷിക്കാൻ അത് കാരണമായില്ല. വയുംഷത്തു ബി അംഷാത്തിൽ ഹദീദ്, വേറെയും ഇതാ ഒരാൾ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അദ്ദേഹം ചീകപ്പെട്ടിട്ടുണ്ട്, അഥവാ മാംസം എല്ലുകൾക്കിടയിൽ നിന്ന് ചീകിയെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലുകൾക്കും ഞരമ്പുകൾക്കും ഇടയിൽ നിന്ന് മാംസം ഇങ്ങനെ ചീകിയെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. വമായസുദ്ദുഹു ദാലികാൻ ദീനി, ആ പ്രവർത്തനം അവന്റെ ദീനിനെ തടഞ്ഞിട്ടില്ല. വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലയുതിമ്മന്ന ഹാദൽ അംറ, ഈ കാര്യം, ഈ ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആത്യന്തിക വിജയം ഇസ്ലാമിനാണെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം? ഒരു സഞ്ചാരി ഒരു യാത്രികൻ സന്നാ മുതൽ ഹളറമൗത്ത് വരെ സഞ്ചരിക്കും. ലാ യഖാഫു ഇല്ലല്ലാ, അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവന്റെ ആടിന്റെ കാര്യത്തിൽ ചെന്നായെ പേടിക്കേണ്ടി വരും, അതല്ലാതെ മറ്റൊരു പേടിയുമില്ലാത്തവണ്ണം ഈ രാജ്യത്ത് നിങ്ങൾക്ക് നിർഭയത്വം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കുണ്ടാകും. വലാക്കിന്നക്കും തസ്താജിറൂൻ, എന്നാൽ നിങ്ങൾ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അപ്പൊ പിന്നെ അവർക്കൊന്നും പറയാനില്ല. അതേ റസൂല് തന്നെയും പിന്നീട് അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്ന് അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചു. അത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടു, അത്രമാത്രം അവർ വിറപ്പിക്കപ്പെട്ടു. പിന്നീടുള്ള ചരിത്രം എന്താണ്? നമുക്കൊരിക്കലും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്ത വിധത്തിൽ വലിയ വലിയ അവരുടെ ശത്രുക്കളിലെ വലിയ വലിയ ആളുകൾ, ഏറ്റവും വലിയ അവരുടെ പടുക്കളായ നേതാക്കന്മാർ, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അങ്ങനെയുള്ള കൊലകൊമ്പന്മാരായ ആളുകൾ, ഒരിക്കലും അവർ ചിന്തിക്കാത്ത രൂപത്തിൽ നിസ്സാരമായി അവരുടെ മുന്നിൽ തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹു പൂർത്തീകരിച്ചു, പക്ഷേ അള്ളാഹുവോട് നമുക്കുള്ള വാക്ക് നമ്മൾ പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ, അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ അള്ളാഹുവിന് വെറുപ്പുള്ള രീതികളുമായി സഹായം തേടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്, സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നിരന്തരമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇവിടെ ചില ആളുകൾ പിന്തിരിഞ്ഞു നിൽക്കുന്നു, പിന്തിരിപ്പന്മാരായി സമരങ്ങളിൽ നിന്നും പ്രകടനങ്ങളിൽ നിന്നും റാലികളിൽ നിന്നും യാത്രകളിൽ നിന്നും എല്ലാം പിന്മാറി നിൽക്കുന്ന പിന്തിരിപ്പന്മാരായി ചില ആളുകളുണ്ട് എന്ന് ചില ആളുകളെ പരിഹസിക്കാറുണ്ട്. അതേപോലെ സ്വന്തം നിലയിൽ കിട്ടിയ ചാൻസലെല്ലാം തന്നെ ദീനിനെ പരിഹസിക്കാൻ വേണ്ടി പ്രസ്താവനകൾ എടുക്കുന്നവർ, മുറിവൈദ്യന്മാരായ ആളുകൾ, ചിലപ്പോൾ പണ്ഡിതന്മാരെന്ന് കരുതുന്ന ആളുകൾ പോലും പ്രമാണങ്ങൾ വളച്ചൊടിച്ച് ഇസ്ലാമിന്റെ പവിത്രതയെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക്, പ്രതിഷേധത്തിന്റെ പേരിലും പ്രകടനങ്ങളുടെ പേരിലും തിന്മകളിലേക്ക് സ്വന്തം ഉമ്മത്തിനെ വലിച്ചിഴക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ, ചെറുപ്പക്കാരികളായ യുവതികളെ ഈ പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പേരിൽ ബഹുജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുകയും അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഇറങ്ങുന്ന സദസ്സുകളായും ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കേണ്ട സദസ്സിനെ മാറ്റിത്തീർക്കുകയും ചെയ്യുന്നിടത്ത് നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ ചൂട്ടുപിടിച്ചു കൊടുക്കുമ്പോൾ അതിനെതിരെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ചുമതല അറിവുള്ളവർക്കുണ്ട്. തഖ്വ മാത്രമാണ് ശുഭപര്യവസാനത്തിന്റെ കാരണം. വലാഖിബത്തുലിൽ മുത്തഖീൻ, തഖ്വ എന്ന് പറഞ്ഞാൽ യുദ്ധ സന്ദർഭങ്ങളിൽ പോലും പാലിക്കേണ്ട ഒരു സംഗതിയാണ്. ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളിൽ പോലും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണം. നമ്മുടെ നാടുകളിൽ കല്യാണം നടക്കണ്ടേ എന്ന് ചോദിച്ചാൽ നടക്കണം, എന്നാൽ കല്യാണ വീടുകളിലെ ആഭാസങ്ങളും തോന്നിവാസങ്ങളും നമുക്ക് അംഗീകരിക്കാനും അനുവദിക്കാനും കഴിയുമോ? കഴിയില്ല. ജനാദി സംസ്കരണം നമ്മുടെ നാട്ടിൽ നടക്കേണ്ട കാര്യമാണ്, എന്നാൽ മയ്യത്തിന്റെ വീടുകളിൽ വിധിവത്തുകളും തോന്നിവാസങ്ങളും നടക്കുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് ഒരു മുഖ്യൻ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം തോന്നിവാസങ്ങൾ ഏത് സദസ്സിലാണെങ്കിലും അത് കൃത്യമായി ചൂണ്ടിക്കാട്ടണം. എന്തിന്? അള്ളാഹുവിന്റെ സഹായം അപ്പോൾ മാത്രമാണ് ഉണ്ടാവുക. ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ലെന്നോ, റോട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്നോ, ഭരണാധികാരികളെ ഉണർത്താൻ പാടില്ലെന്നോ അല്ല. മാത്രവുമല്ല, ഭരണാധികാരികളെ ഉണർത്തുന്നതിനേക്കാൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ പൊതുവെ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അല്ലാതെ മറ്റു പല നിലവാരത്തിലുള്ള ആളുകളും വ്യത്യസ്തമായ അനീതികൾക്കും അതേപോലെ ഭരണാധികാരികളുടെ കിരാതമായ നിയമങ്ങളുടെ ചങ്ങലകൾക്കും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അത് ബോധവൽക്കരിക്കേണ്ടത് പലപ്പോഴും നാട്ടുകാരെ തന്നെയാണ്. സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. ആളുകൾക്ക് മനസ്സിലാകണമല്ലോ, പലർക്കും തങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ഏത് വിഷയത്തിലാണെന്നറിയില്ല, ഏത് കാര്യമാണ് നേടിയെടുക്കേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നേടിയെടുക്കേണ്ടത് എന്നത് ബോധ്യപ്പെടുത്താൻ പല വഴികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഏതു തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോഴും നമുക്ക് ആലോചിക്കാതെ പ്രവർത്തിക്കുക, എടുത്തുചാടി പ്രവർത്തിക്കുക, അതൊരു മുഅ്മിനിന് ഭൂഷണമല്ല. അവൻ പ്രവർത്തിക്കണം, ചിന്തിച്ചുകൊണ്ടും അല്ലാഹു അനുവദിക്കുന്ന വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുമാകണം. ഏതെങ്കിലും തരത്തിലുള്ള തോന്നിവാസങ്ങളെ എതിർക്കുമ്പോൾ ഇവിടെ പ്രതിഷേധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നമുക്ക് പ്രതിഷേധമില്ല എന്നതിനർത്ഥമില്ല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം നാം ശ്വസിക്കുകയും നമ്മുടെ വിയർപ്പൊഴുകുകയും നാം ജീവിക്കുകയും തീർച്ചയായും നമ്മുടെ നെടുനിശ്വാസങ്ങൾ പൊഴിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ തന്നെ നാം ജീവിച്ചു മരിക്കും ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ നാട് മറ്റേതെങ്കിലും വർഗീയമായ അജണ്ടകളുടെ പേരിൽ നമ്മൾ വിട്ടുകൊടുക്കാനോ ഇവിടെ വിട്ടുപോകാനോ തയ്യാറല്ല എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഒരുപക്ഷെ ഇന്നത്തേതിനേക്കാൾ സങ്കീർണവും കലുഷിതവുമായ സാഹചര്യം ഒരുപക്ഷെ നാളെ നേരിടേണ്ടി വരുമ്പോൾ തീർച്ചയായും നാം നേരിടുകയും സമരക്കളങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധ്യമല്ല. ദുനിയാവ് ആഖിറത്ത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സത്യമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആഖിറത്തിനെ നഷ്ടപ്പെടുത്തി ദുനിയാവിനെ ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കും നീങ്ങുകയില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുപോകും എന്നുറപ്പുള്ള നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ നാളെ പരലോകം നഷ്ടപ്പെടുത്തി ദുനിയാവിലെ കിടപ്പാടം ഉറപ്പിക്കാൻ നടക്കേണ്ടതില്ല. ദുനിയാവിലെ കിടപ്പാടം നമുക്ക് തരേണ്ടത് ഇവിടെയുള്ള ഭരണാധികാരികളല്ല. ദുനിയാവിലെ കിടപ്പാടം നമ്മിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് സാധ്യവുമല്ല. കാരണം എന്താണ്? അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്, അവൻ തന്നെയാണത് തടയുന്നതും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണ് പേടിച്ച് ജീവിക്കേണ്ടി വരിക, എപ്പോഴാണ് നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുക, എപ്പോഴാണ് നിങ്ങൾക്ക് അർഹരല്ലാത്ത ഭരണാധികാരികളെ, നിങ്ങൾക്കൊരിക്കലും യോജിക്കാത്ത അക്രമികളും മർദ്ദകരും വർഗീയവാദികളുമായ ഭരണാധികാരികളെ അള്ളാഹു എപ്പോഴാണ് നിങ്ങൾക്ക് നിശ്ചയിക്കുക? അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹുദൂഹി തിറക്കും, നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത കൈക്കൊള്ളണമെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നിന്ന് ഇവിടെയുള്ള ജീവിത സാഹചര്യങ്ങളെ തടയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. അതേസമയത്ത് ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നമുക്ക് ഭയമുണ്ടാവുക, ആഖിറത്തിൽ നമുക്ക് തടസ്സമുണ്ടാകുന്നതിനെയും അതേപ്രകാരം തന്നെ നരകാഗ്നി നമ്മെ സ്പർശിക്കുന്നതിനെയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വഹ്ബുബ്നു മുനബ്ബിഹ് പറഞ്ഞു, ഇന്നമ ദുനിയാവൽ ആഖിറ കറജുലിൽ ലഹു ഇംറാതാനി, ദുനിയാവും ആഖിറത്തും എന്ന് പറഞ്ഞാൽ രണ്ടു പെണ്ണ് കെട്ടിയ ഒരു മനുഷ്യനെ പോലെയാണ്. എന്താണ് അയാളുടെ പ്രശ്നം? ഇദാ അർലാ ഇഹ്ദാഹുമാ അസ്ഖത ലുഹറ, ആ മനുഷ്യൻ ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ നോക്കുമ്പോൾ അതിന്റെ പേരിൽ രണ്ടാമത്തെ ഭാര്യ പിണങ്ങും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ദുനിയാവിന്റെ തൃപ്തിയും ദുനിയാവിന്റെ പൂർണ്ണതയും കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ ആഖിറത്ത് കുറഞ്ഞു പോകും. ആഖിറത്ത് തനിക്കുണ്ടാകണമെന്നൊരാൾ ഉറപ്പിച്ചാൽ സ്വാഭാവികമാണ് ദുനിയാവിൽ കുറവ് സംഭവിക്കും. അങ്ങനെ ദുനിയാവിൽ കുറവ് സംഭവിക്കുന്നതിനെ പെരുപ്പിച്ചു കാട്ടി ആഖിറത്തിനെ അവഗണിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നന്നെ ചുരുങ്ങിയത് മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരെങ്കിലും പോകാതിരിക്കേണ്ട ബാധ്യതയുണ്ട്. ചില ആളുകൾ ചോദിക്കും, ഇപ്പോഴാണ് പെണ്ണുങ്ങൾ ഇറങ്ങാൻ പറ്റുമോ എന്ന ഹുക്കുമുകൾ പരതിക്കൊണ്ട് ആളുകൾ നടക്കുന്നത്, എന്റെ ഹുക്കുമുകൾ പരതേണ്ടതില്ലേ? പെണ്ണ് പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ വ്യക്തമായ നിയമങ്ങളില്ലേ? അത് ഇസ്ലാമിക രാജ്യത്താണെങ്കിലും കുഫറിന്റെ രാജ്യത്താണെങ്കിലും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. അള്ളാഹു അധർമ്മങ്ങളെല്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഒരു പ്രതിഷേധത്തിന്റെ വേളയിലും ഹറാമുകളെ അള്ളാഹു ഹലാലാക്കി തന്നിട്ടില്ല. പ്രത്യക്ഷമായതും പരോക്ഷമായതും വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ അധർമ്മങ്ങളെയും തിന്മയെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, തെളിവ് നൽകാത്ത വിധം, അള്ളാഹു തെളിവ് നൽകിയിട്ടില്ലാത്ത രീതിയിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കുചേർക്കുന്നതിന് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. വാൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയുന്നതിനെ സംബന്ധിച്ചും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ എങ്ങനെ ഹലാലായി വരുന്നു ചിന്തിക്കേണ്ട കാര്യമാണ്. നിർബന്ധിത സാഹചര്യത്തിൽ ഹലാലാവുക എന്ന് പറഞ്ഞതുപോലെയല്ല ഹറാമിന്റെ രീതികളുമായി ഇറങ്ങുക എന്നുള്ളത് സൂക്ഷിക്കേണ്ടതാണ്. പ്രകടനങ്ങളെ അടിസ്ഥാനപരമായി ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യത്താണെങ്കിലും ഇസ്ലാമികേതര രാജ്യത്താണെങ്കിലും കാരണമെന്ത്? അതിലൊരുപാട് തോന്നിവാസങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഒരുപാട് ഹറാമുകൾ ഉള്ളത് കൊണ്ടാണ് പ്രകടനങ്ങൾ വിലക്കപ്പെട്ടത്. നിങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രകടനത്തെയും നിരീക്ഷിച്ച് നോക്കും. ഒരു മുഅ്മിനിന് പരലോകത്തെ ഭയമുള്ള, നരകാഗ്നിയെ പേടിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതിന് ഒന്നാമത്തെ അജണ്ടയായി സ്വീകരിക്കുന്ന ഒരു മുഅ്മിനിന് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വിഷമമുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആണും പെണ്ണും വിഴുകിച്ചേരുക. പ്രത്യേകിച്ചും യുവതികളെ മുന്നിൽ നിർത്തി പ്രകടനങ്ങളെല്ലാം കളറാക്കി മാറ്റുകയും അങ്ങനെ ചാനലുകൾക്ക് അതിന്റെ മുന്നിൽ ആളുകളുടെ കണ്ണുകൾ തറച്ചു നിൽക്കുന്ന ഒരു ഉത്സവമാക്കി തീർക്കുകയും ചെയ്യുക എന്നതിലപ്പുറം ലക്ഷ്യം മറന്നുപോകുന്ന പ്രകടനങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് നേതൃത്വം കൊടുത്ത് അവരുടെ കൂട്ടായ്മയിൽ വരുന്ന അത്തരം പ്രകടനങ്ങളിലും അതേപോലെ സംഗമങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇത് നടക്കുമ്പോഴാണ്. എന്തിനാണ് മുസ്ലിങ്ങളുടെ വേദികളിൽ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കയറ്റി നിർത്തുന്നത്? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അടിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായി അതിനെ പ്രതിഷേധിക്കാൻ ഒരു പക്ഷേ പെൺകുട്ടികൾ വന്നിട്ടുണ്ടാകും. പക്ഷേ അവരെ നാടുനീളെ എഴുന്നള്ളിച്ചു കൊണ്ടു നടക്കാൻ ഇസ്ലാമിൽ എവിടെയാണുള്ളത്? അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. വഖർന ഫീ ബുയൂത്തിക്കുന്ന, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ അത് അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നുള്ളതും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ വായാടികളായ പണ്ഡിതന്മാർ പെണ്ണുങ്ങളെ ഇതാ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുന്ന തോന്നിവാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാലഘട്ടം മുമ്പാണ് പൂർവികരായ ആളുകൾ സ്ത്രീകളെ രംഗത്തിറക്കുന്നതിനെ കുറിച്ച് ഇത്രയേറെ ഗൗരവത്തോടെ പറഞ്ഞിരിക്കുന്നത്? ഹറാമുകൾ നിർബന്ധമായി തള്ളപ്പെടേണ്ടതാണ്. അംഗീക അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നോക്കാതെ നമുക്ക് പ്രതിഷേധങ്ങളെ സമീപിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാനപരമായി പ്രകടനങ്ങളുടെ വിധി അത് ഹറാം എന്നുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് സമര രീതികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രതിഷേധിക്കാനും അതേപോലെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ വിവിധങ്ങളായ രീതിയിൽ ഭരണാധികാരികളെയും മറ്റ് അധികാരികളെയും ഒക്കെ ഉണർത്താനും അനുവാദം നൽകപ്പെട്ട രാജ്യങ്ങളിൽ നിബന്ധനകളോടുകൂടി പ്രതിഷേധം നടത്താൻ പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ എഴുന്നള്ളിക്കാത്ത, മ്യൂസിക് ഇല്ലാത്ത, ഇസ്ലാം ഹറാമാക്കിയ തെറിയുടെ വാക്യങ്ങൾ മുദ്രാവാക്യങ്ങളിൽ കൊണ്ടുവരാത്ത മര്യാദയുള്ള ഒരുപാട് പ്രകടനങ്ങൾ അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. അത്തരം സമരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അത്തരം സമരങ്ങളെ പിന്തുണക്കുന്നതോ അതിൽ പങ്കാളികളാകുന്നതോ ഒരിക്കലും വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. പ്രതിഷേധത്തിന്റെ ചില മാർഗങ്ങളെ സഹനത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇസ്ലാം അനുവദിച്ചതിനും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നു. അദ്ദേഹം തന്റെ അയൽക്കാരനെ കുറിച്ച് പരാതി പറഞ്ഞു. എന്റെ വീട്ടിൽ അദ്ദേഹം എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ വീടിന്റെ വഴിയിൽ അയാൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്കു ജാറഹു, തന്റെ അയൽവാസിയെ കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫസ്ബിർ, ഇപ്പൊ നീ തിരിച്ചു പോകും, നീ ക്ഷമ പാലിക്കും. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം ക്ഷമ പാലിക്കാൻ തീരുമാനിച്ചു. ഫഅതാഹു മർറതൈനി ഔ സലാസൻ, അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് റസൂലോട് പറഞ്ഞു, എന്റെ അയൽവാസി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ എന്റെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോകണം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ രണ്ടോ മൂന്നോ തവണയും റസൂൽ പറഞ്ഞ മറുപടി ഇങ്ങനെ തന്നെയാണ്, നീ തിരിച്ചു പോവുക, നീ ഇനിയും ക്ഷമ പാലിക്കുക. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ദ്രോഹങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഫഖാല ഇദ്ഹബ് ഫതറഹമതാക ഫി തരീഖ്, അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ വീട്ടിൽ പോയിട്ട് നിന്റെ വീട്ടിലെ വസ്തുക്കളൊക്കെ എടുത്ത് വഴിയിലേക്കിട്. അങ്ങനെ കട്ടിലും പാത്രങ്ങളും വീട്ടിലുള്ള വസ്തുക്കളുമെല്ലാം ആ മനുഷ്യനെടുത്ത് പുറത്തേക്കിട്ടു. അതെല്ലാം എടുത്തു. ഫതറഹമതാഹു ഫി തരീഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് തന്റെ വീട്ടിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ അയാൾ വഴിയോരത്തേക്ക് എടുത്തു, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലേക്ക് എടുത്തിട്ടു. അപ്പൊ ഫജഅലന്നാസു യസ്അലൂനഹു, അതുവഴി കടന്നു വരുന്ന ആളുകളൊക്കെ അയാളോട് ചോദിക്കും, ഇതെന്താ നീ ചെയ്തിരിക്കുന്നത്? ഫയുഖ്ബിറുഹും ഖിബ്ര, അപ്പൊ അദ്ദേഹം വാർത്ത പറഞ്ഞുകൊടുക്കും, എന്നെങ്ങനെ അയാൾ ദ്രോഹിക്കുന്നു, ഞാൻ റസൂലുള്ളാഹി അടുത്ത് പോയപ്പോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ ആ അത് കേട്ടിട്ട് അയൽവാസിയുടെ ദ്രോഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ആ മനുഷ്യനെ ശപിക്കാൻ തുടങ്ങി. ഫജഅലന്നാസു യൽഅനൂനഹു, ദ്രോഹിയെ ശപിക്കാൻ തുടങ്ങി. ആളുകൾക്ക് കാര്യം മനസ്സിലായി. വീട്ടിലിരുന്ന് ഓരോരുത്തരോട് പലരോടും തന്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആരുടെയും മനസ്സിൽ അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ എല്ലാവരും മനസ്സിലും വിഷയം പതിഞ്ഞു. ആ വിഷയം പതിഞ്ഞപ്പോൾ അക്രമി അവർ ശപിക്കാൻ തുടങ്ങി. അങ്ങനെ ഫഅല അല്ലാഹു ബിഹി വഫഅൽ ഫജാ ഇലൈഹി ജാറുഹു ഫഖാല ലഹു ഇർജിഉ ഇലാ തറാ മിന്നി ശൈഅൻ തക്റഹുഹു. അങ്ങനെ ആ മനുഷ്യൻ ഇറങ്ങി വന്നു. അല്ലാഹു ഈ ഒരു പ്രവർത്തനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ച് നടന്നു. അങ്ങനെ അയാൾ അവസാനം വന്നിട്ട് എല്ലാവരും അയാളെ ശപിക്കുന്ന വിവരം അയാളുടെ കാതിലെത്തി. അയാൾ അവസാനം വഴിയിൽ ഇറങ്ങി നിൽക്കുന്ന ഉടനെ ഈ സാധനമൊക്കെ എടുത്ത് വീട്ടിന്റെ അകത്തേക്ക് തന്നെ വെക്ക്, ആളുകളൊക്കെ എന്നെ കുറ്റം പറഞ്ഞിട്ടാ പോകുന്നത്, ഞാൻ കാരണമാണ് നീ പണിയെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മേലാൽ നിന്നെ ഞാൻ ദ്രോഹിക്കുകയില്ല, അതുകൊണ്ട് നീ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിനകത്തേക്ക് പ്രതിഷേധിക്കല്ലേ. അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങൾ ചില ഘട്ടങ്ങളിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ ന്യായമായ പ്രതിഷേധങ്ങൾക്ക് വിലക്കില്ല. ഇവിടെ പെണ്ണിനെ എഴുന്നള്ളിച്ചിട്ടില്ല, റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത തെറിവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളായി വന്നിട്ടില്ല, അതേപോലെ പിശാചിന്റെ സ്വരമായ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഇതിനുവേണ്ടി ഏതെങ്കിലും നമസ്കാരങ്ങളെ അവഗണിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ രണ്ടാം സ്ഥാനത്തേക്ക്, നമുക്കിപ്പോൾ അള്ളാഹു അക്ബർ അല്ല വേണ്ടത്, ഇന്ത്യ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടാണ് എന്ന ചിന്തയാണ് വേണ്ടത് എന്ന് പറയേണ്ട എന്ത് അനിവാര്യതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? നമ്മുടെ ഒരു അവകാശത്തിന്റെ ന്യായം ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അക്ബർ എന്ന ഉന്നതമായ കലിമത്തിനെ രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ത്തി വെക്കേണ്ട എന്താവശ്യമാണുള്ളത്? എവിടെയാണ് നമുക്ക് അള്ളാഹു അക്ബർ ഒന്നാമതല്ലാതിരിക്കേണ്ടത്?
എല്ലായിടത്തും അല്ലാഹു അക്ബർ. ദുനിയാവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയാലും നമ്മുടെ ഒന്നാമത്തെ അജണ്ട അല്ലാഹു അക്ബർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കേണ്ട സമയമല്ല, ഇപ്പോൾ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കേണ്ട സമയമല്ല, നമ്മുടെ നാടിന്റെ പിന്നെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു വരുത്തേണ്ട സമയമാണ്. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പു വരുത്താൻ പെണ്ണിനെ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട എന്ത് അനിവാര്യ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്? അപ്പൊ ആളുകൾ ഇതിനിടയിലൂടെ വേറെ ഒരു കച്ചവടം നടത്തുന്നുണ്ട്. ദീനിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും ദീനിന്റെ നിയമങ്ങളെ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ആളുകൾ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ഇതിനിടയിലൂടെ കയറി വരുന്നു. എന്നിട്ട് സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പോലും ജമല യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്, പച്ചക്കള്ളമാണ്. അതേപോലെ സ്വഹാബ വനിതകൾ ധീരമായി മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത് യുദ്ധം നടത്തിയിട്ടുണ്ട് പോലും. കളവുകൾ ചരിത്രമറിയാത്തവർ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലും കേട്ട് സയണിസ്റ്റുകളും അതേപോലെ തന്നെ യഹൂദികളും പടച്ചുവിട്ടിട്ടുള്ള കള്ളച്ചരിത്രങ്ങളുടെ വിവരണങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ യാഥാർത്ഥ്യം പഠിക്കാതെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിലെ പൂർവികരായ സ്ത്രീകളെല്ലാം ആണുങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആണുങ്ങളെ പടനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന കളവുകൾ പ്രചരിപ്പിച്ച് ഇസ്ലാം സമുദായത്തിൽ മുന്നിൽ വെച്ചിട്ടുള്ള പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷിക്കണം. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വന്ന് ഞാൻ ആ വിഷയം വിശദീകരിക്കേണ്ട സമയമല്ല, യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുമില്ല. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അദ്ദേഹത്തിന്റെ ഘാതകർക്കെതിരെ നടപടിയെടുക്കുന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്ന് സ്വഹാബികൾക്കിടയിൽ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നപ്പോൾ മസ്ലഹത്തുണ്ടാക്കണം, തന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മസ്ലഹത്തുണ്ടാകുമെന്ന സതുദ്ദേശത്തോടുകൂടി കടന്നു വരിക മാത്രമേ ആയിഷാ ബീവി ചെയ്തിട്ടുള്ളൂ. അവർ പടനയിച്ചിട്ടില്ല. പക്ഷേ ഷിയാക്കളുടെ ചരിത്രങ്ങൾ, സയണിസ്റ്റുകളുടെ ചരിത്രങ്ങൾ ആ രൂപത്തിൽ അതിനെ വളച്ചൊടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. അതുതന്നെയാണ് ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ അടിസ്ഥാനമില്ലാത്തവ. നന്നെ ചുരുങ്ങിയത് പണ്ഡിതന്മാരോട് ആലോചിക്കേണ്ടതല്ലേ? ചോദിച്ചു മനസ്സിലാക്കേണ്ടതല്ലേ? ഇനി അതിരിക്കട്ടെ, ഇത്തരം തോന്നിവാസങ്ങളിലൂടെ അധർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർക്കുള്ളതല്ലേ? അതവർ നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളിൽ നമ്മുടെ രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് താഴോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും കടന്നു വരരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോടുള്ള കരാർ നമ്മൾ പൂർത്തീകരിക്കുന്നിടത്തോളം നമ്മളോടുള്ള കരാർ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിഞ്ഞുകൊള്ളണം, തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം അത് സമീപസ്ഥമാണ്, യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. ആ ഒരു ഉറപ്പോടുകൂടി നമ്മൾ നേരിട്ടാൽ ശത്രുക്കൾ എണ്ണത്തിൽ എത്രമാത്രം പെരുക്കമുള്ളവരാണെങ്കിലും അവരുടെ കയ്യിൽ എത്രമാത്രം ആയുധമുണ്ടെങ്കിലും അവരെത്രമാത്രം അധികാരത്തിന്റെ പിൻബലമുള്ളവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, അല്ലാഹു നമുക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും അല്ലാഹു ഉദ്ദേശിച്ചതു മാത്രമേ നടപ്പാവുകയുള്ളൂ. നമ്മൾ നിരന്തരമായി അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈതാ വലാ മുഅ്തിയ ലിമാ മനഅ്താ വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അതുകൊണ്ട് ഏത് വലിയ സമരത്തിന്റെ ഘട്ടത്തിൽ വന്നാലും അല്ലാഹു അക്ബർ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം. അത് മനസ്സിൽ നിന്നൊരിക്കലും പതറിപ്പോകാതെ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഊസൈക്കും സാനിയം വഇയായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവിന്റെ നമുക്ക് അർഹതയുള്ള ഹലാലായ നമ്മുടെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സ്വത്ത്, അത് നിലനിർത്തുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ളത്, അത് പിടിച്ചുവെക്കാൻ വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്, അത് തട്ടിപ്പറിക്കുന്നവനെ നേരിടുക എന്നുള്ളത്, അതൊരിക്കലും ഇസ്ലാം വിലക്കിയിട്ടില്ല എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാം. മൻ കുത്തില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ഒരാൾ ദീനിന്റെ കീഴിൽ വധിക്കപ്പെട്ടാൽ, പിന്നെ മാലിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ വധിക്കപ്പെട്ടാൽ അവൻ ഷഹീദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്, നമ്മുടെ സ്വത്ത്, നമ്മുടെ മണ്ണ്, അത് നിലനിർത്താൻ വേണ്ടി പോരാട്ടം നടത്തിയാൽ ദുനിയാവിനു വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലക്ക് അത് അവഗണിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് അതിന്റെ പേരിൽ മരണം സംഭവിച്ചാൽ അവൻ ഷഹീദാണ്. അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ജീവൻ നിലനിർത്താൻ, നമ്മുടെ ഇവിടെയുള്ള ജീവിക്കാനുള്ള അവകാശം നിലനിർത്താൻ, വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ മരണപ്പെട്ടാലും ഷഹീദാണ്. അതേപ്രകാരം തന്നെ ദീനിനു വേണ്ടി കൊല്ലപ്പെട്ടാലും ഷഹീദ്, അവധിക്കപ്പെട്ടാലും ഷഹീദാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് അർഹതപ്പെട്ട നമ്മുടേതായ ഒരു സ്വത്ത്, നമ്മുടേതായ ഒരു തുണ്ടുഭൂമി, അതിനുവേണ്ടി അത് പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പോരാട്ടം നടത്തേണ്ടി വന്നാൽ അതിൽ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ അവകാശത്തിനു വേണ്ടി നമുക്ക് പോരാട്ടം നടത്താം, നമുക്കത് ചോദിക്കാം, അത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നവനെ തടയാം, അത് പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിയാത്തവനെ അതറിയിക്കാനുള്ള വഴികൾ സ്വീകരിക്കാം. പറഞ്ഞു വന്ന എന്താണ്? പ്രതിഷേധങ്ങൾ പാടില്ലെന്നോ, സമരങ്ങൾ പാടില്ലെന്നോ, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൂടെന്നോ അല്ല. ഇതിന്റെ മറവിൽ ദീനിനെ തമസ്കരിക്കുകയും ദീനിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ ദീനിന്റെ ആളുകൾ തന്നെ മുന്നിൽ നിൽക്കുന്നത് അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇപ്പൊ നമ്മൾ മിണ്ടാൻ പാടില്ല, ഇപ്പൊ അതാ മിണ്ടേണ്ടത്. അത്തരം കാര്യങ്ങൾ മിണ്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും? അള്ളാഹുമ്മ മാലിക്കൽ മുൽക്ക്, ആധിപത്യം നൽകുന്നവനായ അള്ളാഹുവേ, മുൽക്ക് നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നീ ആധിപത്യം എടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇജ്ജത്ത് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അപമാനവും കൊടുക്കും. അപ്പൊ അള്ളാഹുവാണ് ഇവിടെ ആധിപത്യം കൊടുക്കുന്നത്, അള്ളാഹുവാണ് അന്തസ്സും അതേപോലെ തന്നെ അപമാനവും ആർക്ക് അർഹിക്കുന്ന രൂപത്തിൽ ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അർഹിക്കുന്ന രൂപത്തിലുള്ള ആധിപത്യം നമ്മുടെ നാട്ടിൽ വ്യവഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വാനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം. പെണ്ണുങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് അവർ പറയട്ടെ, പെണ്ണ് പുറത്തിറങ്ങാൻ പാടുണ്ടോ? അന്യാണിന്റെ കൂടെ സമരങ്ങളിൽ അവർ മുന്നിൽ നിൽക്കാൻ പാടുണ്ടോ? അവളെ അനുവദിക്കാൻ പാടുണ്ടോ? അല്ലേ? ഒരു പെണ്ണൊരു സ്റ്റേജിൽ കയറി നാട്ടിലാകെ അറിയപ്പെടുന്ന എല്ലാവരുടെയും കയ്യടി കിട്ടുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ വലിയ അഭിമാനമായി ഗണിക്കുന്നു. ഒരു പെണ്ണൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പാടുണ്ടോ അന്യാണുങ്ങളുടെ മുന്നിൽ? അത് പ്രോത്സാഹിപ്പിക്കേണ്ടവരാണോ ഇവിടെയുള്ള പണ്ഡിതന്മാർ? എന്താണ് പണ്ഡിതന്മാർ അപകടകരമായ മൗനം പാലിക്കുന്നത്? ഈ മൗനമാണ് ഇസ്രായേലി സമൂഹത്തെ നശിപ്പിച്ചത് എന്നറിയില്ലേ? ഒരുപക്ഷേ പാശ്ചാത്യരും അതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളും നമുക്കുണ്ടാക്കുന്ന ഫിത്നയേക്കാൾ വലുത്, ദീനിനെ നിസ്സാരമായി കാണുന്ന, ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നമ്മുടെ ഈ രീതിയാണ് എന്ന് പറയേണ്ടി വരും. ഒരു പെണ്ണ് ഏറ്റവും വലിയ ദോഷമാണ്. ഇസ്രായേലിനെ നശിപ്പിച്ചത് പെണ്ണാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ആണും പെണ്ണും ഇടകലരുക എന്നുള്ളത് ഇസ്ലാം അതീവ ഗുരുതരമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാ, അള്ളാഹു ഇറക്കിയത് കൊണ്ട് നീ അവർക്കിടയിൽ വിധി കൽപ്പിക്കുക. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഇപ്പൊ നമ്മൾ ദീന് വരേണ്ട സമയമല്ല. ഇപ്പൊ നമ്മൾ കുറച്ച് കണ്ണടക്കുക, അങ്ങനൊരു സമയമില്ല. ദീനിന്റെ വിഷയത്തിൽ കണ്ണടക്കണം എന്ന നിലക്കുള്ള ഒരു സമയം നമുക്കില്ല. ദീനെപ്പോൾ പിച്ചു ചിന്തപ്പെടുന്നുവോ, അതിന്റെ പവിത്രത എപ്പോൾ ലംഘിക്കപ്പെടുന്നുവോ, ആ സമയത്താണ് ജാഗ്രത കാണിക്കേണ്ടതും ഉണർത്തേണ്ടതും ജനങ്ങളെ തിരുത്തേണ്ടതും തിരിച്ചുകൊണ്ടുവരേണ്ടതും എന്ന് കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, ആരെങ്കിലും ആഖിറത്തിനെ തന്റെ ലക്ഷ്യമായി സ്വീകരിച്ചാൽ അല്ലാഹു അവന്റെ ഖൽബിൽ ധന്യത നൽകും. വ ജമാലഹു ശംലഹു, അവന്റെ ആവശ്യങ്ങളെ അല്ലാഹുവിന് ഒരുമിച്ചു കൊടുക്കും. അള്ളാഹു ദുനിയാവിനെ അവന് നൽകുകയും ചെയ്യും. അവനിൽ നിന്ന് വിട്ടുപോകുന്ന ദുനിയാവിനെ അള്ളാഹു നൽകും. അപ്പൊ ദുനിയാവിൽ നിന്ന് നമുക്ക് എന്ത് നഷ്ടപ്പെടുമെന്നാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, അള്ളാഹുവിനല്ലാതെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു നിങ്ങൾക്കത് തിരിച്ചു തരും. പക്ഷേ എന്ത് വേണം? നിങ്ങളുടെ ഹമ്മ്, നിങ്ങളുടെ ലക്ഷ്യം അത് ആഖിറത്തായിരിക്കണം. ആഖിറത്ത് ലക്ഷ്യമാക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവും തരും, നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ദുനിയാവിനെയും അള്ളാഹു തരും എന്ന് പരിചയപ്പെടുത്തി. വമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവാണെങ്കിലോ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യത്തെ നിശ്ചയിക്കും. വഫറഖാലൈഹി ശംലഹു, അവന്റെ അവൻ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു ശിഥിലമാക്കി കളയും. വലം യഅതിഹി മിന ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അല്ലാഹു കണക്കാക്കിയതെന്തോ അതല്ലാതെ ദുനിയാവിൽ നിന്ന് അവന് കിട്ടുകയുമില്ല. അപ്പൊ ഒരാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് ദുനിയാവിന്റെ വിഷയം വന്നാൽ എത്ര ബേജാറും അങ്കലാപ്പും അല്ലേ? ദുനിയാവിന്റെ ഒരു ആവശ്യം വരുമ്പം ആളുകൾ ഇറങ്ങി ബഹളം വെക്കുന്നു. നിങ്ങൾ നോക്ക്, പരലോകത്തിന്റെ കാര്യത്തിൽ ആർക്കാണ് ഉണരാൻ ഈ ഒരു ഉണർച്ച, ഈ ഒരു താല്പര്യം? ശരിക്കും ആലോചിക്കണ്ടേ, നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ദുനിയാവിന് ഇങ്ങനെ ബൽത്തുസിറൂന ലഹയാത്ത ദുനിയ, നിങ്ങൾ ഐഹിക ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. വലാഹിറത്തു ഖൈറും വഅബ്ഖ, ആഖിറത്താണ് ഉത്തമം, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. ഈ ബോധം നമ്മൾ മറന്നുപോകുന്നു. അപ്പം ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്താൽ, ദുനിയാവിന്റെ ആവശ്യങ്ങൾ വേണ്ടെന്നല്ല, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് പ്രതിഷേധിക്കാൻ വരെ ഇസ്ലാമിൽ അനുവാദമുണ്ട് അല്ലേ. വീട്ടിലുള്ള പണിത്തരങ്ങളും കട്ടിലും പാത്രങ്ങളുമൊക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തന്റെ ആവശ്യം നേടിയെടുക്കാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് നമ്മൾ കണ്ടു. ഈ സമയത്ത് ദുനിയാവിനാണോ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന ചോദ്യം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ചും പരലോക വിജയത്തെക്കുറിച്ചും പരലോക വിജയത്തിലെത്താൻ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട അള്ളാഹുവെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ മാത്രമേ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ. ശരിയായ തവക്കുലുണ്ടെങ്കിൽ, ശരിയായ തഖ്വയുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ആഖിറത്തിന്റെ മാത്രമല്ല ദുനിയാവിന്റെ ആവശ്യങ്ങളും പൂർത്തീകരിക്കുമെന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, യുക്താ ബി അന്നമി അഹ്ലി ദുനിയാ മിൻ അഹ്ലി നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകവാസികളിൽപ്പെട്ട ദുനിയാവിലെമ്പാടും ആസ്വാദനങ്ങൾ നുകർന്നിരുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരും. ദുനിയാവിൽ അയാൾക്ക് ഇഷ്ടംപോലെ സമ്പാദ്യങ്ങളും നല്ല സുഖാനുഭൂതിയും വലിയ കൊട്ടാരങ്ങളും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച, ഏറ്റവും സുഖത്തിൽ ജീവിച്ച ഒരാൾ, പക്ഷെ നരകത്തിലാണ്, അയാൾ കാഫറാണ്. അയാളെ കൊണ്ടുവരും, അയാളെ കൊണ്ടുവന്നിട്ട് ഫയുസ്ബഹു ഫിന്നാരി സബ്ഹതൻ, നരകത്തിൽ നിന്ന് ഒരു കോരി എടുത്ത് അയാളെ തലയിലേക്ക് ഒഴിക്കും, ഒരൊറ്റ കോരി. സുമ്മ യുഖാലു, എന്നിട്ട് പറയപ്പെടും, യബ്നു ആദമോ, മനുഷ്യ, ഹൽ റഅയ്ത ഹൈറൻ ഖത്തു, ദുനിയാവിൽ നിനക്ക് നീ വല്ല നന്മയും ആസ്വദിച്ചിരുന്നുവോ, കണ്ടിരുന്നുവോ? ഹൽ മർറബിക്ക നഈമുൻ ഖത്തു, വല്ല സുഖാസ്വാദനവും നിനക്ക് ദുനിയാവിൽ ലഭിച്ചിരുന്നുവോ എന്ന് ചോദിക്കും. ആരടാ ചോദിക്കുന്നത്? ദുനിയാവിൽ ഏറ്റവും ആസ്വാദനങ്ങൾ നേടിയ ഒരു മനുഷ്യൻ, കാഫറായതിന് പേര് നരകത്ത് പോണ്ടി വന്നു. നരകത്തിലെ ശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ കോരി തലയിലൂടെ ഒഴിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ്, ദുനിയാവിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, ദുനിയാവിൽ നിനക്ക് നല്ല സുഖമായിരുന്നില്ല എന്ന ചോദ്യം. അയാൾ പറഞ്ഞ ഉത്തരം എന്താ അറിയാം? ഫയഖൂൽ, ലാ അല്ല, വല്ലാഹി, അല്ലാഹു തന്നെ, യാ റബ്ബി, എന്റെ റബ്ബേ, അല്ലാഹു ആണേ സത്യം എന്റെ റബ്ബേ. എന്താ പറയുന്നത്? അയാൾ പറയുന്നത് വൈഉത്താബി അശദ്ദന്നാസിബു, അയാളെ സംബന്ധിച്ചിടത്തോളം ലാ വല്ലാഹി യാ റബ്ബി, അല്ലാഹുവേ, എനിക്കൊരു സുഖവും ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? അയാളെല്ലാം മറന്നുപോയി. നരകത്തിലെ ഒരു കോരി തലയിലൂടെ ഒഴിച്ചപ്പോഴേക്കും ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും അയാൾ മറന്നുപോയി. എന്നാൽ ദുനിയാവിൽ മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരാൾ, വൈഉത്താബി അശദ്ദന്നാസി ബുഅസൻ ഫി ദുനിയ മിൻ അഹ്ലിൽ ജന്ന, അയാൾ പക്ഷേ സ്വർഗാവകാശിയാണ്, ദീനിനു വേണ്ടിയാണ് അയാളിക്കേണ്ട പ്രയാസങ്ങളൊക്കെ സഹിച്ചത്. അങ്ങനെ സ്വർഗത്തിൽ ഏറ്റവും ദുനിയാവിൽ കഠിനമായ പ്രയാസങ്ങൾ സഹിച്ച ആ വ്യക്തി സ്വർഗത്തിൽ കൊണ്ടുവരപ്പെടും. ഫയുസ്ബഹു സബ്ഹതം ഫിൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ നിന്നുള്ള ആസ്വാദനങ്ങളിൽ നിന്നൊരു കോരി അദ്ദേഹത്തിന്റെ മേൽ ഒഴിക്കപ്പെടും. ഫയുഖാലുഹു, എന്നിട്ട് ചോദിക്കപ്പെടും, യബ്നു ആദമോ, മനുഷ്യ, ഹൽ റഅയ്ത ബൂസൻ ഖത്തു, ഹൽ മർറബിക ശിദ്ദതൻ ഖത്തു, നിനക്ക് ദുനിയാവിൽ കഷ്ടപ്പാടായിരുന്നല്ലേ, നിനക്ക് പ്രയാസങ്ങളായിരുന്നല്ലേ, പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയിരുന്നല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അയാൾ ആ ഒന്നാമത്തെ കോരി, സ്വർഗത്തിൽ നിന്നുള്ള പാനീയത്തിന്റെ ഒരു കോരി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒഴിച്ചപ്പോഴേക്കും ദുനിയാവിലെല്ലാ കഷ്ടപ്പാട് അയാൾ മറന്നുപോയി. അയാൾക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബി, അല്ലാഹുവേ, ഒരു ദുരിതവും ഞാൻ സഹിച്ചിട്ടില്ല എന്നാ പറയുന്നു. ദുനിയാവിൽ കൊടിയ പീഡനങ്ങൾക്ക്, മുസ്ലിമായതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായ ഒരുത്തൻ സ്വർഗത്തിലെ ഒരു കോരിക അവന്റെ തലയിലൂടെ ഒഴിക്കുമ്പോഴേക്കും ഞാൻ ഒരു പ്രയാസവും അനുഭവിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ അവനുണ്ടാകും. യാ റബ്ബി മാ മർറബി ബുഖ്സുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു, ഒരു പീഡനവും ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല, ഒരു പ്രയാസവും ഞാൻ സഹിച്ചിട്ടില്ല എന്ന് അവൻ പറയും. ഇത് സത്യമാണ്. സ്വർഗവും നരകവും സത്യമാണ്. നരകത്തിന്റെ ആളുകളുടെ അവസ്ഥ ഇപ്രകാരമായിരിക്കും. അവർ ദുനിയാവിലെല്ലാ സുഖാനുഭൂതികളൊന്നും മറന്നുപോകും. സ്വർഗത്തിലെ ആളുകളാവട്ടെ, ദുനിയാവിലെ ഒരു പ്രയാസവും ഒരു പീഡനവും അവരുടെ ചിന്തയിലേ ഇല്ല, അത് അവരിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ അള്ളാഹു അത്യുന്നതമായ സ്വർഗം അവർക്ക് പ്രദാനം ചെയ്യും. ആ നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ന്യായം മുറുകെ പിടിക്കണം, ഇസ്ലാമിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കണം. അതേസമയത്ത് ദുനിയാവിൽ നമ്മുടെ അവകാശങ്ങൾ, അത് നമ്മൾ അന്യായമായി വിട്ടുകൊടുക്കുകയോ അതേപോലെ തന്നെ അത് തോന്നിയതുപോലെ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി തിരിഞ്ഞു നോക്കാതിരിക്കുകയോ ചെയ്യേണ്ട ബാധ്യതയില്ല എന്ന് മാത്രമല്ല,
അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ മരണപ്പെട്ടാൽ ഷഹീദാണെന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിഷേധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ശത്രുക്കൾക്ക് അള്ളാഹു അർഹിക്കുന്ന അപമാനവും പരാജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാത് യാ ഖാദി അൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم انجو المسلمين المستضعفين في بلادنا. اللهم انصرهم اللهم انصرهم اللهم انتقم لهم من الطغاة الوثنيين. اللهم منزل الكتاب مجري السحاب سريع الحساب هازم الاحزاب. اللهم اهزمهم وزلزلهم وانصرنا عليهم. اللهم عليك بهم فانهم لا يجزونك. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا مرضا الا شفيته ولا دينا الا قضيته ولا حاجه من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. اللهم انا نجعلك في نحورهم ونعوذ بك من سرورهم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم بدد شملهم وفرق جمعهم وشتت كلمتهم وزلزل اقدامهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين.